ദൈവനാമത്തിന് മഹത്വം. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ എഴുതിയ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് മുൻ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചത്. 19 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധന്മാർക്ക് ഈ ലോകം ഒരിക്കലും യോഗ്യമായിരുന്നില്ല. മനോവേദന ഉളവാക്കുന്ന സാഹചര്യങ്ങളാണ് സർവദാ നാം അഭിമുഖീകരിക്കുന്നത്. ആകയാൽ വിശുദ്ധന്മാർ അന്യോന്യം ആശ്വസിപ്പിക്കേണ്ടവരും ഹൃദയം തണുപ്പിക്കേണ്ടവരുമാണ്. ആത്മീയ കൂട്ടായ്മ വിശുദ്ധന്മാരുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്നതാണ്. 42 സങ്കീർത്തനം 4 വാക്യം, 122 സങ്കീർത്തനം 1 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. നാം രക്ഷയെങ്കിലേക്ക് നടത്തിയ ആത്മാക്കൾ വിശ്വാസത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ്. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ അധികം സന്തോഷം എനിക്കില്ല എന്നാണല്ലോ അപ്പോസ്തലനായ യോഹന്നാൻ പ്രസ്താവിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്ന പോലെ നാമും സൽഗുണപൂർണർ ആയിത്തീരണം. ആത്മീയ മക്കൾ സൽഗുണത്തിൻ്റെ വിളനിലങ്ങളായി കാണുന്നത് അവരെ ആത്മീയമായി ജനിച്ചവരുടെ ഹൃദയത്തിന് തണുപ്പിക്കുന്ന വസ്തുതയാണ് എന്നറിയണം. ശുദ്ധഹൃദയമുള്ള നല്ല മനുഷ്യർ നല്ല കാര്യം ചെയ്യുവാൻ സദാ ഒരുക്കമുള്ളവരായിരിക്കും. കർത്തൃദാസന്മാരെ അനുസരിപ്പാനും അവർ സന്നദ്ധരായിരിക്കും. നിന്റെ അനുസരണത്തെക്കുറിച്ച് എനിക്ക് നിശ്ചയമുണ്ട് എന്ന് പൗലോസ് പറയുന്നു. മക്കദൂന്യ വിശ്വാസികൾ ആദ്യം തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം വിശുദ്ധന്മാർക്കും ഏൽപ്പിച്ചവരാണ്. 2 കൊരിന്ത്യർ 8:5, എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക എന്ന് 22 വാക്യത്തിൽ പറയുന്നതും പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അതിഥി സൽക്കാരം എന്നത് ക്രിസ്തീയ സൽഗുണങ്ങളിൽ അതിശ്രേഷ്ഠമായ ഒരു സ്വഭാവമാണ്. ശുശ്രൂഷകന്മാർക്കത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമാണ്. ഫിസിഷ്യ സഹശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ അത് അനിവാര്യമാണ്. ഇവിടെ അപ്പോസ്തോലൻ തടവുവാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ തന്നെ സ്വീകരിപ്പാനും താമസിപ്പിക്കുവാനും ഫിലേമോൻ മുൻകൈ എടുക്കുമെങ്കിൽ അത് മറക്കാനാവാത്ത ഒരു ഉപകാരം തന്നെയാണ്. പൗലോസിനെ ആ നിലയിൽ സ്വീകരിച്ച ശുശ്രൂഷിപ്പാൻ ഫിലേമോന് കടപ്പാടുണ്ട്. ഇപ്രകാരം തന്നെ ശുശ്രൂഷിച്ചവരെ പൗലോസ് മറക്കാറില്ല. എനിക്കും സർവസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന പ്രസ്താവന കേൾക്കുക. റോമർ 16:23. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിമോരോസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ എന്ന് 2 തിമൊഥെയൊസ് 1:16 കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ഭൂമിയുടെ ഉപ്പാണ്. അവർ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അവരുടെ ആത്മീയ സ്വാധീനത മുഴു സമൂഹത്തെയും ബാധിക്കുന്നതാണ്. പലപ്പോഴും വിശുദ്ധന്മാരുടെ പ്രവാസകാലം ദേശത്തിന് വളരെ അനുഗ്രഹവും നന്മയും തിരുനാമത്തിന് മഹത്വവും ആയി തീർന്നിട്ടുണ്ട് എന്ന് നാം കാണുന്നു. യോസേപ്പിൻ്റെ പ്രവാസകാലം മിസ്രൈമിൽ വലിയ നന്മയ്ക്ക് മുഖാന്തരമായി തീർന്നില്ലേ? നെഹേമ്യാവിൻ്റെ പ്രവാസകാലം ഇസ്രയേലിന് മുഴുവൻ അനുഗ്രഹമായി തീർന്നില്ലേ? ദാനിയേലിൻ്റെ പ്രവാസകാലം ബാബിലോണിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ കാരണമായി തീർന്നില്ലേ? നയമാൻ്റെ വീട്ടിലെ അടിമ പെൺകുട്ടിയുടെ സാന്നിധ്യം മൂലം ആ കുടുംബത്തിലുണ്ടായ നന്മയെക്കുറിച്ച് നാം 2 രാജാക്കന്മാർ 5 അധ്യായത്തിൽ കാണുന്നില്ലേ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ ദാസന്മാർ തങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തിന് വേണ്ടി മാതൃകയായി അധ്യക്ഷത ചെയ്യേണ്ടവരാണ്. കൂടാതെ അവർക്ക് വേണ്ടി സദാ ജാഗരിച്ചുകൊള്ളേണ്ടവരുമാണ്. അതുപോലെ തന്നെ സകല വിശ്വാസികളും തങ്ങളെ നടത്തുന്ന ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശിഷ്യ അവർ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ വിടുതലിനായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. പൗലോസിന്റെ പല ലേഖനങ്ങളിലും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന താൻ അവകാശപ്പെടുന്നതായി നാം കാണുന്നു. താൻ അതിശ്രേഷ്ഠതയുള്ള ഒരു അപ്പോസ്തോലനായിരുന്നു, 3 സ്വർഗം വരെ എടുക്കപ്പെട്ടവനായിരുന്നു, മഹാപണ്ഡിതനുമായിരുന്നു. എങ്കിലും ദൈവമക്കളുടെ പ്രാർത്ഥന തൻ്റെ ശുശ്രൂഷയുടെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു. അല്ലാതെ ഒരു അഹംഭാവ മനോഭാവം, അതായത് മറ്റുള്ളവരുടെ ആരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു മനോഭാവമല്ലായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുവാൻ പ്രാഗൽഭ്യത്തോടെ അത് സംസാരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് കൊലോസ് ലേഖനത്തിലും അതുപോലെ എഫ്എസ് ലേഖനത്തിലും പൗലോസ് നിർദ്ദേശം കൊടുക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുവാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ സാധാരണയായി മേശപ്പുറത്ത് വരാറില്ല. അതിഥികൾക്ക് ആഹാരം വിളമ്പുവാൻ മേശപ്പുറത്ത് വയ്ക്കുന്നത് തിളക്കമുള്ള നല്ല പാത്രങ്ങളായിരിക്കും. എന്നാൽ തിളങ്ങുന്ന പാത്രങ്ങൾ മേശപ്പുറത്ത് വരുവാൻ കാരണം അണിയറയിൽ ആ അടുക്കളയിൽ ആരുമറിയാതെ അതിവ്യഥയിൽ കൂടെ അഗ്നിയിൽ കൂടെ കടന്നുപോയ ചില പാത്രങ്ങളാണ്. ഇതുപോലെ ആരുമറിയാതെ അറയിൽ കടന്ന് വാതിലടച്ച് ആത്മാർത്ഥമായി ഹൃദയ നുറുക്കത്തോടും ആത്മഭാരത്തോടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒട്ടേറെ ദൈവമക്കളുണ്ട്. അവരുടെ പേരുകൾ കൺവെൻഷൻ നോട്ടീസിലില്ലായിരിക്കാം, അവർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ലായിരിക്കാം, അവരുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ടില്ലായിരിക്കാം, റേഡിയോയിലോ ടെലിവിഷനിലോ അവർ പ്രത്യക്ഷപ്പെട്ടില്ലായിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവം പ്രതിഫലം വിഭജിക്കുന്ന നാളിൽ അവരെ പേര് ചൊല്ലി വിളിച്ച് ഏറിയ പ്രതിഫലങ്ങൾ അവർക്ക് നൽകും. ദൈവം തൻ്റെ സഭയ്ക്ക് നൽകിയ ദാനമാണല്ലോ ശുശ്രൂഷക വൃന്ദം. അവർക്കായി നിരന്തരം പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കും കൃപ നൽകുമാറാകട്ടെ. ഇനിയും ഒടുവിൽ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഉപസംഹാര വചനങ്ങളാണ്. തന്നോടുകൂടെ തടവിലാക്കപ്പെട്ടിരിക്കുന്ന എപ്പഫ്രോസിൻ്റെയും തൻ്റെ കൂട്ടുവേലക്കാരനായ മർക്കോസ്, അരിസ്തർഹോസ്, ദേമാസ്, ലൂക്കോസ് എന്നിവരുടെയും വന്ദനം സഭയെ അറിയിക്കുന്നു. മറ്റുള്ളവരുടെ നന്മ കാംക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇപ്രകാരം വന്ദനം ചൊല്ലുവാൻ കഴിയുകയുള്ളൂ. അത് സംസ്കാരത്തിൻ്റെയും സാമാന്യ മര്യാദയുടെയും ലക്ഷണമാണ്. 1 പത്രോസ് 3:8 കാണും പ്രകാരം ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരാണ് തമ്മിൽ തമ്മിൽ വന്ദനം ചൊല്ലേണ്ടത്. എപ്പഫ്രോസ് കൊലോസിയയിൽ വളരെ അധ്വാനിച്ചവനും പൗലോസിൻ്റെ ഉറ്റമിത്രവുമായിരുന്നു. അവൻ വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു. സഹപടനായിരുന്നവൻ ഇപ്പോൾ സഹബദ്ധനായിരിക്കുന്നു. ആത്മാർത്ഥ സ്നേഹിതന്മാരുടെ സഹവാസവും കൂട്ടായ്മയും കഷ്ടതയുടെ നടുവിൽ വിശുദ്ധന്മാർക്കൊരാശ്വാസമാണ്. മറ്റൊരവസരത്തിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവർ അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിച്ചതായി നാം വായിക്കുന്നു. വിശുദ്ധന്മാരുടെ പരസ്പര കൂട്ടായ്മയുടെ ബന്ധം വളരെ മാധുര്യമുള്ളതാണ്. തടവിൽ കിടക്കുമ്പോഴും തൻ്റെ സഹശുശ്രൂഷകന്മാരുടെ പേരുകൾ പൗലോസ് ഓർക്കുന്നത് തൻ്റെ ഹൃദയാംഗമായ സ്നേഹത്തെ കാണിക്കുന്നു. ഇവിടെ പറയുന്ന മർക്കോസ് മറിയയുടെ മകനും ബർന്നബാസിന്റെ മച്ചുനനും അഥവാ കസിനും ആയിരുന്നു. അവൻ്റെ വീട്ടിൽ പ്രാർത്ഥനാ യോഗങ്ങൾ നിരന്തരമായി നടന്നു വന്നു. ഫിലേമോന് ലേഖനം എഴുതുന്ന കാലത്ത് അവൻ വിശ്വസ്തനായി പൗലോസിനോട് കൂടെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അവസാനമായി എന്താണ് ദേമാസിന് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല. വൈദ്യനായ പ്രിയ ലൂക്കോസ് എന്നാണ് ലൂക്കോസിൻ്റെ നിർദ്ദേശം. ലൂക്കോസിനെ കുറിച്ചുള്ള പരാമർശം ഇവിടെയും നാം കാണുന്നു. ഇത് അവൻ്റെ ഒരു പദവിയായിരുന്നു. പൗലോസിൻ്റെ ശാരീരിക അസുഖങ്ങൾക്ക് ഈ വൈദ്യനെ കൂട്ടിക്കൊണ്ട് നടന്നതാവാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉത്തമം വിശ്വസ്തനായ ശുശ്രൂഷകൻ എന്ന നിലയിൽ ലൂക്കോസ് തന്നോടുകൂടെ ശുശ്രൂഷിച്ചു എന്ന് കരുതുന്നതാണ് ഉത്തമം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന ആശീർവാദത്തോടുകൂടി ഈ ലേഖനവും ഉപസംഹരിക്കുന്നു. 2 തെസ്സലോനിക്കർ 3:17-18 വാക്യങ്ങളിലും ഈ കാര്യം തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. പൗലോസ് കൃപയുടെ മഹത്വം രുചിച്ചറിഞ്ഞവനത്രേ. ദൈവകൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. ദൈവകൃപയിലാണ് നാം നിലനിൽക്കുന്നത്. ദൈവകൃപയോടുകൂടെയാണ് നമ്മുടെ വാക്കുകൾ പ്രസ്താവിക്കേണ്ടത്. പൗലോസ് പറയുന്നത് ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നുവെന്നത്രേ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പ്രയോജനം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. അത് ഈ ലോകത്തിൽ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല നിത്യത വരെയും നമ്മെ പിന്തുടരുന്നു. ദൈവകൃപ നമ്മെ രക്ഷിക്കുന്നു. ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തുവിൽ നിന്നുള്ള കൃപയാണ് ഇവിടെ ആശംസിച്ചിരിക്കുന്നത്. കൊലോസ്യർ 1:6, യോഹന്നാൻ 1:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കൂടെ നാം വായിക്കുക. നാം അനുഭവിക്കുന്ന സകല നന്മയുടെയും കാരണഭൂതൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. അവൻ്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപയ്ക്കുമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:16. അവന് എന്നും എന്തേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ.